listening to Hit 96.7 FM.
So today we are on Awareness Day, and you know what the speciality of Awareness Day is. Namrodapam Shabu join him and we will have a book review. So Shabu?
ഇന്നത്തെ ബുധനാഴ്ച നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് ഈ ചരിത്രവും യാഥാർത്ഥ്യവും ഭാവനയും കൂടി ചേർന്ന ഒരു പുസ്തകത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നമ്മുടെ ഒരു പ്രവാസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് രാവിലത്തെ നമ്മുടെ സ്പെഷ്യൽ ന്യൂസിനകത്തും പറഞ്ഞത് ടി വി കൊച്ചുബാവയുടെ ചരമദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനൊരു സ്മരണാഞ്ജലിയായിരുന്നു. ഒരു പക്ഷേ കൊച്ചുബാവയുടെ കഥകളിലെല്ലാം ഈ സ്നേഹത്തെക്കുറിച്ച്, ബന്ധത്തെക്കുറിച്ച്, ദയാരാഹിത്യത്തെക്കുറിച്ചൊക്കെ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഒരു പ്രവാസിയായിരുന്നതുകൊണ്ടാവണം, ദീർഘകാലം പ്രവാസിയായിരുന്നതുകൊണ്ടാവണം അദ്ദേഹത്തിന് അതിന് സാധിച്ചത്. കാരണം അത്രയേറെ സ്നേഹത്തെയും ബന്ധത്തെയും ദയയെയും നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ. അത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് വരുന്നവർ മാത്രമല്ല, ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയാൻ കൂടുതൽ സാധിക്കുന്നത് പ്രവാസികൾക്കായിരിക്കുമെന്നാണ് ടി വി കൊച്ചുബാവയുടെ കഥകളിലൂടെ പോയി പറഞ്ഞത്. ടി വി കൊച്ചുബാവയ്ക്ക് ശേഷം വന്ന പ്രവാസി എഴുത്തുകാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു പേരാണ് വെള്ളിയോടൻ. വെള്ളിയോടൻ സൈനുദ്ദീൻ എഴുതിയ ഏറ്റവും പുതിയ നോവലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ആ നോവലിന്റെ പേര് പരാജിതരുടെ വിശുദ്ധ ഗ്രന്ഥം എന്നാണ്. അത് പൂർണ പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വെള്ളിയോടൻ സൈനുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ സ്വദേശിയാണ് അദ്ദേഹം. വെള്ളിയോട് ഗവൺമെന്റ് ഹൈസ്കൂൾ, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിലൊക്കെയാണ് വിദ്യാഭ്യാസം നടത്തിയത്. തിരുപ്പൂർ സാഹിത്യ പുരസ്കാരം, അബുദാബി ശക്തി ചെറുകഥ പുരസ്കാരം, അതുപോലെ തന്നെ ചിരന്തന സാഹിത്യ പുരസ്കാരം, ഗീതാ ഹിരണ്യൻ സുഹൃദ്വേദി പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള വെള്ളിയോടന്റെ ഏറ്റവും പുതിയ നോവലാണ് പരാജിതരുടെ വിശുദ്ധ ഗ്രന്ഥം. ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് പി കെ പോക്കർമാഷാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ചരിത്ര നോവലിൽ വസ്തുതകൾക്കും ഭാവനയ്ക്കും ഇടമുണ്ട്. പരാജിതരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെള്ളിയോടൻ രചനാപരമായ കൌശലത്തോടൊപ്പം ചരിത്രപരമായ ബോധനത്തിലും ഏർപ്പെടുന്നു. വാസ്തവത്തിൽ മനുഷ്യരാശിയുടെ സങ്കടങ്ങളിൽ ഭൂരിഭാഗവും മനുഷ്യർ തന്നെയാണ് ഉണ്ടാക്കുന്നത്, അല്ലാന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം മറ്റേതൊരു ജന്തുജാലങ്ങളാണെങ്കിലോ പ്രകൃതിയാണെങ്കിലോ ഒക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് അവസാനിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് വൈറസിന്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണെന്ന് നോക്കിയാലും ആ ഒരു വർഷം കഴിഞ്ഞാൽ ഒരു പക്ഷേ വൈറസ് നമ്മളെ വിട്ടുപോകും. പക്ഷെ അപ്പോഴും ഏതെങ്കിലും മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള സങ്കടങ്ങൾ നമ്മളെ വിട്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പി കെ പോക്കർമാഷ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അനുകമ്പയുടെയും ക്രൂരതയുടെയും ത്വര അവനിൽ അല്ലെങ്കിൽ അവളിൽ ഉറങ്ങിക്കിടക്കുന്നു. പുരാതന ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു യുദ്ധമായിരുന്നു കലിംഗ യുദ്ധത്തിൽ ചോരപ്പുഴ നീന്തിക്കയറിയ അശോകനിൽ നിന്നും അഹിംസയുടെയും കരുണയുടെയും വാക്കുകൾ ദേശത്തെയാകെ പുളകം കൊള്ളിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് മേൽ ബോംബിട്ട വൈമാനികനായിരുന്നു ഗാരി ഡേവിസ്. ശ്രീനാരായണ ഗുരു ശിഷ്യനും പണ്ഡിതനുമായിരുന്ന നടരാജഗുരു അമേരിക്കൻ യാത്രയിൽ നടുക്കടലിൽ വെച്ചാണ് ഗാരിയെ പരിചയപ്പെട്ടത്. ഗാരി പറയുന്നുണ്ട് തന്റെ അമേരിക്കൻ പാസ്പോർട്ട് വലിച്ചെറിഞ്ഞിട്ട് താൻ ഒരു ലോക പൌരനാണ് എന്ന് പ്രഖ്യാപിച്ചത് മാർക്സ് വായിച്ചതുകൊണ്ടായിരുന്നില്ല, ദേശീയമായ അതിരുകൾ വികസിപ്പിക്കുന്ന ക്രൂരകൃത്യത്തിൽ നിർവഹിക്കേണ്ടി വന്ന ജോലിയിൽ പശ്ചാത്തപിച്ചും ദുഃഖിച്ചുമായിരുന്നു. അപ്പൊ ലോക പൌരനാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് പി കെ പോക്കർമാഷ് പറയുന്നത്. ഒരുപക്ഷെ ലോക പൗരനാകാൻ സാധിക്കുന്ന ഒരിടത്തിരുന്നാണ് ഈ ഒരു നോവൽ വെള്ളിയോടൻ രചിക്കുന്നത്. ലോക പൗരനാകാൻ സാധിക്കുന്ന ഒരിടത്തിരുന്നാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുന്നതിന്, ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് അങ്ങനെ ഒരു നോവലാണ്. നേരത്തെ പറഞ്ഞ പോലെ ചരിത്രവും യാഥാർത്ഥ്യവും ഭാവനയൊക്കെ ഇഴചേർന്നിട്ടുള്ള നോവൽ. നോവലിന്റെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ തുടക്കം ഇങ്ങനെയാണ്. പാതി തുറന്ന വാതിൽ പഴുതിലൂടെ ഷാസിയ പുറത്തേക്ക് നോക്കി. വാതിലിനെയും ചുവരിനെയും ചെറിയ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചതിനാൽ പൂർണ്ണമായും തുറക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. വളരെ അത്യാവശ്യമല്ലാത്തതിനാൽ അവൾ ആ ചങ്ങലയുടെ കൊളുത്ത് നീക്കിയതുമില്ല. ഇത് സാധാരണ ഫ്ളാറ്റുകളിൽ ഒറ്റപ്പെട്ടൊക്കെ കഴിയുന്ന കുടുംബങ്ങളിൽ ഇത് നമ്മൾ കാണാറുണ്ട്. ഒരു ചങ്ങല കൊണ്ട് ഈ വാതിൽ നിന്ന് ബന്ധിപ്പിച്ചിരിക്കും, ആർക്കും വളരെ പെട്ടെന്ന് തള്ളി തുറക്കാൻ പറ്റാത്ത രീതിയിൽ. ആരാണ് ഷാസി എന്ന് ചോദിച്ചാൽ, ഷാസിയയും ഫർഹാൻ മാലിക്കും വിവാഹിതരാണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ താമസിക്കുന്നത് ഡൽഹിയിലാണ്. ഷാസിയ പാകിസ്ഥാനിൽ നിന്നുള്ള പെൺകുട്ടിയാണ്, ഫർഹാൻ മാലിക് കശ്മീരിൽ നിന്നുള്ള യുവാവാണ്. സ്വാഭാവികമായിട്ടും ഇത് രണ്ടും കേൾക്കുമ്പോൾ തന്നെ ഈ കഥയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഏറെക്കുറെ നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു ലോക പൗരന്റെ സ്ഥാനത്ത് നിന്ന് നമുക്കിതൊക്കെ നോക്കിക്കാണാൻ പറ്റുന്നത് ഇവിടെ പാകിസ്ഥാനിയുണ്ട്, ആഫ്രിക്കക്കാരനുണ്ട്, അമേരിക്കക്കാരനുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ ഒരുമിച്ച്. എല്ലാവരും മനുഷ്യർ എന്ന ഒരൊറ്റ പദത്തിൽ മാത്രം, ആ സുന്ദരമായ പദത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. നിറം നോക്കിയിട്ട് മാറ്റി നിർത്തുന്നില്ല, ജാതി നോക്കി മാറ്റി നിർത്തുന്നില്ല. അപ്പൊ ഇവിടെ വെച്ചിട്ടായിരുന്നു ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയത്. ഷാർജയിൽ ഒരു ജോലിയായിരുന്നു ഫർഹാൻ മാലിക്കിന്. കശ്മീരിൽ നിന്ന് ഇവിടെ ജോലിക്ക് വരികയും ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലെ ഒരു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അവിടെ ഒരു പുതിയൊരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ അവർ അവതരിപ്പിക്കാൻ പോവാണ്. അപ്പൊ ആ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്ന കമ്പനിയുടെ ആളാണ് ഈ പറഞ്ഞ ഷാസിയ. അവൾ പാകിസ്ഥാനിയാണ്. ഇവർ രണ്ടുപേരും സ്വാഭാവികമായിട്ട് ഷാർജയിൽ വെച്ച് കണ്ടുമുട്ടുകയും ഈ പാകിസ്ഥാനി എന്ന് പറയുന്ന ഒരു അവസരത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോയവരാണ്. അതായത് അവരുടെ വേരുകൾ ഇന്ത്യയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷാസിയുടെയും വേരുകൾ ഇവിടെയുണ്ട്. അവളെപ്പോഴും പറയുന്നുണ്ട് എന്റെ അപ്പൂപ്പനും അമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇതാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ സങ്കടങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇന്ത്യയിലൊരു വേരുണ്ട്, എപ്പോഴെങ്കിലും എനിക്ക് ഇന്ത്യയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് ഷാസി.
നമുക്ക് ബാക്കി കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് വെള്ളിയോടനോട് ചോദിക്കാം ഈ പരാജിതരുടെ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച്.
യൗവനാരംഭത്തിൽ വായിച്ച ഏതോ പുസ്തകത്താളുകളിൽ നിന്നുമാണ് വിശ്വമാനവികത എന്ന ആശയം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ കാലവും ചിന്തകൾ ആ ആശയത്തെ തന്നെ ഉറച്ചുനിന്നു. മതം, രാഷ്ട്രം, വർണ്ണം, ലിംഗം എന്നീ സങ്കുചിത ചിന്തകൾക്കെല്ലാം അതീതമായി മനുഷ്യകുലത്തെ ആകമാനം സ്നേഹിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു ഇക്കാലമത്ര. ആ ചിന്തകളുടെയും കാഴ്ചപ്പാടുകളുടെയും വിത്തുകളാണ് ഈ നോവലിൽ ഞാൻ പാകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഗൾഫിൽ വരുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും ഞാൻ ഒരു പാകിസ്ഥാനിയെ കണ്ടിരുന്നില്ല. പാകിസ്ഥാൻ ഒരു ശത്രു രാജ്യമാണെന്നും അവിടെയുള്ളവർക്കൊക്കെ ഇന്ത്യക്കാരോട് വെറുപ്പായിരിക്കും എന്നൊക്കെയാണ് പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ബോധത്തിൽ തന്നെയാണ് ഞാനും വളർന്നത്. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി ഞാൻ UAE ജോലി ചെയ്തു വരുന്നുണ്ട്. ഇക്കാലത്തിനിടയിൽ ഒരിക്കലും ഒരു പാകിസ്ഥാനിയും ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ആരെയെങ്കിലും വെറുക്കുന്നതോ അവരോട് ശത്രുത പുലർത്തുന്നതോ ആയി കാണാൻ കഴിഞ്ഞിട്ടില്ല. തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന സത്യമുണ്ട്, രാഷ്ട്രത്തിന്റെയും മതത്തിന്റെയും എല്ലാം അതിരുകൾക്കപ്പുറം മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം പറയാനാണ് ഈ നോവലിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഷാസിയ എന്ന പാകിസ്ഥാനി പെൺകുട്ടി കഴിഞ്ഞ 1 വർഷമായി എന്നെ നിരന്തരം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ മഹാമാരിക്കാലത്താണ് അവൾ എന്നിൽ നിന്നും പുറത്തിറങ്ങിയത്. ഷാസിയ ഒരു പ്രതീകമാണ്. ദേശം അതിരുകൾ വരക്കുമ്പോൾ ഹൃദയം രണ്ടായി പിളർന്നു പോകുന്ന ലോകത്തുള്ള അനേകം മനുഷ്യരുടെ പ്രതിനിധിയാണ് അവൾ. ഇങ്ങനെ ലോകം മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പേരിൽ വിഭജിക്കപ്പെടുമ്പോഴും രജീന്ദ്രൻ സിംഗിനെയും പർവീൺ കൗറിനെയും അഡ്വക്കറ്റ് ലക്ഷ്മൺ ദേശായിയെയും സ്വാതി നാരായണനെയും പോലുള്ള കുറേ നല്ല മനുഷ്യരും ഉണ്ടെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതൊരു പ്രതീക്ഷയാണ്.
തീർച്ചയായും. വലിയ കഥാപാത്രങ്ങളുടെ പേരൊക്കെ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പാതി തുറന്ന വാതിൽ പഴുതിലൂടെ ഷാസിയെ പുറത്തേക്ക് നോക്കി. അവൾ നോക്കിയപ്പോൾ കണ്ടത് 2 പോലീസുകാരാണ്. അവൾക്ക് പരിഭ്രമം തോന്നി. അങ്ങനെ തോന്നാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കാരണം പോലീസും പട്ടാളവും ഒക്കെ അധികാരത്തിന്റെ പ്രതിരൂപങ്ങളാണ്. പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് വെച്ചാൽ ഇവർ JNU-യിലാണ് ഈ ഫർഹാൻ മാലിക് പഠിച്ചത് തന്നെ. പക്ഷേ അതിനുശേഷം ഈ ജോലി കഴിഞ്ഞ് ഇവർ ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. പാകിസ്ഥാനി പാസ്പോർട്ടുമായിട്ട് വരുമ്പോഴത്തേക്ക് വിസ അടിച്ചിട്ടുണ്ട്, 2 വർഷ കാലാവധി കൂടിയുണ്ട്. അതിനുശേഷം ഇത്ര വർഷം ഇന്ത്യയിൽ താമസിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം കിട്ടും എന്നൊക്കെയാണ്. ഈ പൗരത്വ ഭേദഗതി ബില്ലും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ പോലീസിനെ കണ്ടു, ഇവള് കഥകു തുറന്നു. വാതിൽ തുറക്കുന്നവർ പറഞ്ഞപ്പോൾ കഥകു തുറന്നു. എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ഉത്തരവാണ്. വളഞ്ഞ മീശ കൃതാവിലേക്ക് വഴിതിരിച്ചുവിട്ട പോലീസുകാരൻ അങ്ങനെ പറഞ്ഞു. അവൾക്ക് നേരെ മുദ്ര വെച്ച ഒട്ടിച്ച കവർ നീട്ടി. അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ 14 ദിവസം കൊണ്ട് രാജ്യം വിട്ടു പോകണം എന്നുള്ളതാണ്. അപ്പൊ ഷാസിയ ഫർഹാൻ മാലിക്ക് അവർക്ക് 2 മക്കളാണ്, സനാ ഫാത്തിമയും ഇർഫാൻ മുഹമ്മദും. അവരിവിടെ ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ആവാൻ പോവുകയാണ്. അപ്പോഴേക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്, അവള് രാജ്യം വിട്ടു പോകണം എന്നുള്ളത്. അപ്പൊ താമസിക്കുന്ന ഇടങ്ങളിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു പാകിസ്ഥാനി കുടുംബം താമസിക്കുന്നു. പാകിസ്ഥാനിയും കശ്മീരിയുമാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അയൽപക്കക്കാരൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്കും നേരിടുന്നുണ്ട്. ഇങ്ങനെ പോലീസ് വരുന്നു, ഇവൾക്ക് 14 ദിവസത്തിനകം രാജ്യം വിടണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഉത്തരവും കൊടുക്കുമ്പോഴത്തേക്ക് ആ അയൽപക്കക്കാരും ഒക്കെ എതിരായിട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവരുടെ വേരുകൾ കശ്മീരിലുണ്ട്, അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുണ്ട്, പാകിസ്ഥാനിലുണ്ട് ഷാസിയുടെ ബന്ധുക്കൾ. ഇവർ പലപ്പോഴും ഫോൺ ചെയ്തിട്ടുണ്ടാവും. ഈ ഫോൺ ചെയ്തിരുന്നതൊക്കെ ഒരു തെളിവുകളാണല്ലോ. അതായത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനി പെൺകുട്ടി പാകിസ്ഥാനിലേക്ക് ഫോൺ ചെയ്യുന്നു, കശ്മീരി യുവാവ് കശ്മീരിലേക്ക് ഫോൺ ചെയ്യുന്നു. അപ്പൊ ഇത് അതിനുശേഷം നടക്കുന്ന പല സംഭവങ്ങളുമായിട്ടൊക്കെ കൂട്ടിവായിച്ചതിനു ശേഷമാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവ് കൊടുക്കുന്നത്. പിന്നീട് സംഭവിക്കുന്നത് ഇയാള് ഫർഹാൻ മാലിക്ക് അവളുടെ പാസ്പോർട്ട്, കാരണം ഇനിയും 2 വർഷം കാലാവധിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം സ്ഥിരമായിട്ട് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാൻ, ഈ പാസ്പോർട്ടുമായിട്ട് നേരെ പോകുന്നത് അഡ്വക്കേറ്റ് ലക്ഷ്മൺ ദേശായി എന്ന് പറഞ്ഞ ഒരു സീനിയർ സുപ്രീം കോടതി വക്കീലിന്റെ അടുത്തേക്കാണ്. അവിടെ പോകുന്നു, അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞു, 14 ദിവസത്തിനകം നിങ്ങൾ രാജ്യം വിട്ടു പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവുണ്ട്, അതുകൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കും ഉചിതമെന്ന്. അവരവിടെ നിന്ന് ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് അജ്മീറിലേക്കൊക്കെ പോകുന്നു, ദർഗ കാണാനൊക്കെ പോകുന്നു, അവിടെ കുറച്ച് ദിവസം താമസിക്കുന്നു. ഇപ്പൊ ഇവരുടെ കൂടെ ഈ ഫർഹാൻ മാലിക്കിന്റെ കൂടെ പഠിച്ചിരുന്ന ഒരാളാണ് നേരത്തെ പറഞ്ഞ രജീന്ദർ സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യ പർവീൻ കൗറും ഒക്കെ. അവർ ഡൽഹിയിൽ തന്നെയാണ് താമസിക്കുന്നത്. രാജ്യാതിർത്തിയോ ദേശാതിർത്തിയോ അല്ലെങ്കിൽ മനുഷ്യരെ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് വേറെ, ഇദ്ദേഹം മുസ്ലിമാണെന്നോ രജീന്ദർ കൗറും ഒക്കെ പഞ്ചാബിയാണെന്നോ അങ്ങനെ ഒരു വ്യത്യാസമല്ല. അവർ സ്നേഹത്തോടുകൂടി അവർ വിളിക്കുകയാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളു ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എല്ലാവരും കൂടി തിരിച്ച് രജീന്ദർ സിംഗിന്റെയും പർവീൻ കൗറിന്റെയും വീട്ടിൽ, ഞാൻ പെട്ടെന്ന് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക, അവിടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ഏകദേശം ഒരു കുറേ മാസങ്ങളോളം പുറത്തിറങ്ങാതെ അവരവിടെ കഴിയാണ്. കാരണം പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും. ഇവരിപ്പോ രാജ്യവിരുദ്ധരാണ്, 14 ദിവസത്തിനകം രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞ കോടതി ഉത്തരവ് പാലിക്കാത്തവരാണ്. പുറത്തിറങ്ങാതെ അതിനുള്ളിൽ തന്നെ അവർ കഴിയാണ്. ഇതിനിടയ്ക്ക് ഡൽഹിയിലെ കൊടും തണുപ്പ് വരുന്നു. കൊടും തണുപ്പ് കാലത്ത് ഷാസിയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ പനി മൂർച്ഛിക്കുന്നു. പനി മൂർച്ഛിക്കുന്ന ഷാസിയെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന പേരെന്ന് പറയുന്നത് ഈ രജീന്ദർ കൗറിന്റെയും പർവീൻ കൗറിന്റെയും ഒക്കെ പേരിലൊക്കെയാണ് ആശുപത്രി അഡ്മിറ്റ് ചെയ്യുന്നത്. ഷാസി എന്ന് പറഞ്ഞ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ വേഷം പോലും ഇപ്പൊ അങ്ങനെയാണ്, പഞ്ചാബി എന്ന രീതിയിൽ വേഷമാണ്. ആശുപത്രിയിൽ നിന്ന് രോഗം ഭേദമായി വൈകുന്നേരം പുറത്തിറങ്ങാം എന്ന് കരുതുന്ന സമയത്ത് പോലീസ് ഇവരെ പിടിച്ചുകൊണ്ടുപോവാണ്. പോലീസ് കൊണ്ടുപോയിട്ട് സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു. രണ്ടുപേരോടും അവരൊരിക്കലും ആലോചിച്ചിട്ട് പോലുമില്ലാത്ത ചില കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. അതായത് അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായി നിങ്ങൾ ഇന്ത്യക്കെതിരെ ഇതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിരുന്നു എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള കുറ്റം. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് ഫോൺ ചെയ്തിരുന്നു, നിങ്ങളുടെ ബന്ധുക്കൾ അവിടെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതികളിൽ പങ്കാളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്രമണം. പക്ഷെ അവൾ പറയുന്നത് എനിക്കാകെ എന്റെ ഭർത്താവ് കശ്മീരിയാണ്, എനിക്ക് രണ്ട് മക്കളുണ്ട്, ഇതല്ലാതെ വേറൊന്നും ഞങ്ങൾക്കറിയില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷെ സാധിക്കുന്നില്ല, അവർക്ക് എത്ര പറഞ്ഞിട്ടും ആ തെളിവുകളൊന്നും സാധിക്കുന്നില്ല. ഒടുവിൽ അഡ്വക്കേറ്റ് ലക്ഷ്മൺ ദേശായിയുടെ അടുത്ത് തന്നെയാണ് ഈ കേസ് എത്തുന്നത്, കോടതിയിലെത്തുന്നു. എന്തായിരിക്കും കോടതി വിധി പറയാൻ പോകുന്നത്? അതായത് ഷാസിയയ്ക്കും ഈ പറഞ്ഞ ഫർഹാൻ മാലിക്കിനും ഒരുമിച്ച് താമസിക്കാൻ പറ്റുമോ, അതോ ഇന്ത്യ ഏതു വിധത്തിലാണ് കോടതി നിയമങ്ങൾ നടപ്പാക്കിയത് എന്നുള്ളതിൽ നമ്മൾ നിർത്തുകയാണ്. ഇവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുമോ, അതോ ഷാസിയയ്ക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളതാണ്. ഇത് പറഞ്ഞു വെച്ചാൽ ഇന്ത്യ വിഭജിക്കപ്പെട്ട സമയം മുതൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇന്ത്യ വിഭജിക്കാനുണ്ടായ സാഹചര്യമടക്കം ജവഹർലാൽ നെഹ്റുവും മറ്റുള്ളവരും ഒക്കെ എടുത്ത തീരുമാനങ്ങളടക്കം ഒരു ചരിത്ര നോവലിന്റെ പശ്ചാത്തലത്തിലൂടെ വെള്ളിയുടൻ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നിമിഷവും നമ്മളെ ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന, ഇന്നത്തെ കാലത്തും ഭാവി കാലത്തും ഒക്കെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ വേർതിരിക്കപ്പെട്ടേക്കാം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു നോവലാണ് പരാജിതരുടെ വിശുദ്ധ ഗ്രന്ഥം. ഏതാണ് വിശുദ്ധ ഗ്രന്ഥം എന്നുള്ളതാണ് ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്, ആരാണ് പരാജിതർ എന്നുകൂടി കൃത്യമായിട്ട് ബോധ്യപ്പെടും. അങ്ങനെ രാജ്യത്തിന്റെ അതിർത്തികൾ ഇങ്ങനെ കൃത്യമായല്ലാതെയും വിഭജിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കപ്പെടുന്ന ഒരു കാലത്തിരുന്നു കൊണ്ട് എഴുതിയ നോവലാണ് വെള്ളിയോടന്റെ പരാജിതരുടെ വിശുദ്ധ ഗ്രന്ഥം. പൂർണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചത്.
പെർഫെക്റ്റ്. താങ്ക് യു സോ മച്ച് അബു ഫോർ ജോയിനിങ് അസ് ഓൺ എയർ.